കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റവറൻ ഇട്ടി എബ്രഹാം, നാഷണൽ കൺവീനർ റവറൻ തോമസ് മാത്യു, നാഷണൽ സെക്രട്ടറി ബ്രദർ തോമസ് കിടങ്ങാലിൽ, നാഷണൽ ട്രഷറർ ബ്രദർ ഷാജി മണിയാറ്റ്, മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, വിവിധ പെന്തക്കോസ്ത സഭകളുടെ ലീഡേഴ്സ്, ക്രിസ്തുവേശുവിൽ ബഹുമാന്യരും ശ്രേഷ്ഠന്മാരുമായ കർത്തൃ ശുശ്രൂഷകന്മാർ, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് കടന്നു വന്ന് നിങ്ങളോടൊരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാനും ദൈവ അവസരം നൽകി അതിനെ മുഖാന്തരമായി തീർന്ന വാത്സല്യ കർത്തൃദാസന്മാർ വളരെ പ്രാർത്ഥിക്കുകയും വളരെ അധ്വാനിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരോട് വിശേഷിയ നാഷണൽ കൺവീനർ ദൈവദാസന്മാരോട് എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി യോഗത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ. ഞാൻ ഇന്നലെ ആദ്യ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഊനമില്ലാത്ത യാഗമാണ് നാം അർപ്പിക്കേണ്ടത്. ഊനമില്ലാത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കെല്ലാവർക്കും ഒന്നുപോലെ പറയുവാൻ കഴിയുന്ന സാക്ഷ്യമുണ്ട്. എൻ്റെ കഷ്ടതയിൽ ദൈവം എനിക്ക് തുണയായിരുന്നു, എൻ്റെ വേദനയിൽ അവൻ എനിക്ക് ആശ്വാസമായിരുന്നു, എൻ്റെ ബലഹീനതയിൽ അവൻ എൻ്റെ ബലമായിരുന്നു, എൻ്റെ രോഗത്തിൽ അവൻ എൻ്റെ സൗഖ്യമായിരുന്നു, എൻ്റെ ഇല്ലായ്മയിൽ യേശു എൻ്റെ സമ്പത്തായിരുന്നു. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സാക്ഷ്യം പറഞ്ഞവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഈ യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറാത്തവനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം, ഒരു തിരുവചന ഭാഗം വായിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ, എന്നെ പഠിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-ോ 3-ോ പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പുതിയ നിയമത്തിലെ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ വച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന് ഏറെ പ്രാധാന്യതയുണ്ട്. മത്തായിയും മർക്കോസും ലൂക്കോസും എഴുതുവാൻ വിട്ടുപോയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലനായി യോഹന്നാൻ തന്റെ ഗ്രന്ഥത്തിൽ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. കാനാവിലെ കല്യാണം ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത 8 അടയാളങ്ങൾ അഥവാ അത്ഭുതങ്ങൾ, മത്തായിയും മർക്കോസും ലൂക്കോസും യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ അത്ഭുതം എന്നതിന് പകരം യോഹന്നാൻ ഉപയോഗിക്കുന്ന പദം അടയാളം എന്ന പദമാണ്. ഈ സുവിശേഷത്തിൽ യേശു ചെയ്ത 8 അടയാളങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ 6 അടയാളങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഉള്ളതാണ്. മറ്റ് 2 മറ്റ് സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. പോകട്ടെ, അങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ഏറെ പറയുവാൻ്റെ മുൻപിൽ നേരമില്ല. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി നമ്മോട് വായിച്ചു കേട്ടത്. ധാരാളം പ്രഭാഷണങ്ങൾ അഭിഷക്തന്മാരായ ദൈവദാസന്മാരിലൂടെ ഈ തിരുവചന ഭാഗത്തു നിന്ന് നാം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ നിന്ന് വേണ്ടി വന്നാൽ ഒന്നോ ഒന്നിലധികമോ പ്രഭാഷണങ്ങൾ നടത്തുവാൻ കഴിവുള്ള വിശ്വാസികളുമാണ് ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ സന്ദർഭത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്ന, എന്നോട് സംസാരിച്ച ചില ചിന്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമത്, തിരുവചന ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന ദൂത് യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും ഈ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ ക്ഷണിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് കർത്താവിനെ നാം ക്ഷണിക്കണം. ഒരുപക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും മിക്കവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരും ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചവരാണ്, സ്വീകരിച്ചവരാണ്. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രയോറിറ്റി യേശുവിന് കൊടുക്കുക. ജീവിതത്തിൽ മുൻഗണന ഏതിനാണ്? ഭൗതികമായതിനാണോ, ഉദ്യോഗത്തിനാണോ, സമ്പത്തിനാണോ, നേട്ടങ്ങൾക്കാണോ, മക്കൾക്കാണോ, ഏതിനാണ് നാം ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത്? ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന് ആത്മീക വിഷയങ്ങൾക്ക് ഒരു വിശ്വാസി മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയാ. നമ്മൾ വ്യത്യസ്തമായ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ആത്മീക മണ്ഡലത്തിൽ നിന്നും അകലെ നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതുപോലെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നാം അതിന് ന്യായങ്ങൾ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ മുൻപാകെ മാനുഷികമായി ഒരു ന്യായങ്ങളും വില പോകുകയില്ല. ആത്മീക ജീവിതത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി മുൻഗണന കൊടുക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനും അവന്റെ വചനത്തിനുമായിരിക്കണം. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ഏതാണ് പിതാവിന്റെ ഇഷ്ടം? കൈയടിക്കുന്നതാണോ, പാട്ടുപാടുന്നതാണോ, മറുഭാഷ പറയുന്നതാണോ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നലെയേക്കാൾ ഇന്ന് ഒരു പടി കൂടെ അതിൽ നാം വളർന്നു വന്നേ മതിയാകൂ. എന്നാൽ പിതാവിന്റെ ഇഷ്ടം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. താഴത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും വസ്തുവകളും നിലങ്ങളും എല്ലാം വിട്ട് എന്നെ അനുഗമിക്കാത്ത ഒരുവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ വിടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത് എന്താണ്? മാതാപിതാക്കളെ വിടുവാനാണോ? അല്ല, ഇത് പഠിപ്പിച്ച കർത്താവ് തന്നെ പറഞ്ഞു, നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അങ്ങനെയെങ്കിൽ വിടണം എന്ന് കർത്താവ് പഠിപ്പിച്ചതിന്റെ ആശയം ഇതാണ്. മുൻഗണന നാം ജീവിതത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ കർത്താവിനായിരിക്കണം. ആത്മീക വിഷയങ്ങൾക്കായിരിക്കണം, സുവിശേഷീകരണത്തിനായിരിക്കണം, ആരാധനയ്ക്കായിരിക്കണം, പ്രാർത്ഥനയ്ക്കായിരിക്കണം, ഉപവാസത്തിനായിരിക്കണം, സ്നേഹത്തിനായിരിക്കണം, വിശ്വാസത്തിനായിരിക്കണം, വിശുദ്ധിക്കായിരിക്കണം, ദൈവിക നിയമങ്ങൾക്കായിരിക്കണം നാം മുൻഗണന കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി കർത്താവിനെ ജീവിതത്തിൽ മുൻഗണന കൊടുത്തിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന ദൂത് കർത്താവിനെ ക്ഷണിക്കുക, അപ്പോൾ തന്നെ ദൈവമക്കളോടായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സന്ദേശം മുൻഗണന കർത്താവിനും ആത്മീക വിഷയങ്ങൾക്കും നാം കൊടുക്കണം. രണ്ടാമത്, യേശു ഉണ്ടായിരുന്ന ഈ വീട്ടിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസനത് സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് ഉണ്ടായിരുന്ന വീട്ടിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തും പ്രതിസന്ധി ഉണ്ടായി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ട്, കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നുണ്ട്, പല വേല സ്ഥലങ്ങളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. യേശുവിന് മുൻഗണന കൊടുക്കുന്ന നിന്റെ ജീവിതത്തിലായിരിക്കും ഏറെ പോരാട്ടങ്ങളെ നേരിടേണ്ടി വരുന്നത്. കർത്താവിന്റെ കരങ്ങളിൽ ഒരു ദൈവദാസൻ ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോഴായിരിക്കും അവൻ ഏറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നത്. ജ്വലിച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ആ ദീപത്തെ കെടുത്തി കളയേണ്ടതിന് കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറവാൻ കഴിയും, യേശു ഇവിടെ ഉള്ളത് കൊണ്ട്, യേശു വീട്ടിലുള്ളത് കൊണ്ട് എന്റെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ട്. ഒരു ലോക മനുഷ്യനും ഒരു വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ലോക മനുഷ്യന് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ നാലു വശത്തു നിന്നും അവനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, ഭീഷണി മുഴക്കുന്നവരുണ്ടാകുമ്പോൾ ഒരു ലോക മനുഷ്യൻ ഏറ്റവും നിരാശനായി പിറുപിറുപ്പിന്റെയും അവലാതിയുടെയും സംശയത്തിന്റെയും നിരാശയുടെയും വാക്കുകൾ പറയുവാൻ തുടങ്ങും. ചിലര് തങ്ങളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയും. എന്നാൽ ഒരു ആത്മീകൻ എത്ര ശക്തമായ പ്രതിസന്ധിയെ നേരിടുന്ന നേരത്തും അവൻ ഉറച്ചു നിന്നുകൊണ്ട് പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്റെ കർത്താവ് സകലവും നന്മയ്ക്കായി കൂട്ടിയിണക്കുന്നവനാണ്. അനുഭവമുള്ള ദൈവമക്കൾ കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലവും നന്മയ്ക്കായി കൂട്ടിയിണക്കുന്ന കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഊനമില്ലാത്ത ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമക്കളെ, ആമേൻ. യേശു ഉണ്ടായിരുന്ന വീട്ടിലും പ്രതിസന്ധി ഉണ്ടായി. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, കഷ്ടതയുണ്ടാകാം, നിനക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, നിനക്കെതിരെ അതേ വ്യർത്ഥമായ ആലോചനകൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ നിരാശപ്പെടരുത്, ഉറച്ചു നിന്ന് പറ, ഇത് എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി കൂട്ടിയിണക്കും, ഈ രോഗം നന്മയ്ക്കായി അവനെ കൂടി വ്യാപരിപ്പിക്കും, ഈ പ്രതിസന്ധിയിൽ ഒരു നന്മയുണ്ട്, ഈ രോഗത്തിൽ ഒരു നന്മ അവൻ കരുതിയിട്ടുണ്ട്, ഈ വേദനയിൽ ഒരു നന്മ അവൻ കരുതിയിട്ടുണ്ട്, ഈ കയ്പിനകത്തൊരു മധുരവൻ വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവിന്റെ വാഗ്ദത്തമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ അവരുടെ പക്ഷം ചേരേണ്ടി വരികയില്ല, അവർ നിന്റെ പക്ഷം ചേരും, നീ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ ദൈവം നിന്റെ ശിരസ ഉയർത്തും, നീ കയ്പ് അനുഭവിക്കും അവൻ മധുരം നൽകാൻ പോകുകയാണ്. വിശ്വാസമുള്ള ദൈവമക്കളെ, ദൂതേറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ അവനെ ആരാധിച്ച് ബലം പ്രാപിക്കുക. ഹല്ലേലൂയ. ബെഥാന്യയിലെ ലാസറിന്റെ ഭവനത്തെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്നു. നമുക്കറിയാം ലാസർ ദീനമായി കിടന്നു, യേശുവിനെ അറിയിച്ചതാണത്, പക്ഷെ യേശു പോയില്ല. ലാസർ മരിച്ചതും യേശു പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ. യേശു പോയില്ല. നാലാം ദിവസം യേശു അവിടെ ചെന്നു. ആ ബെഥാന്യയിലെ ആ കൊച്ചു ഭവനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നത്. യേശുവിനെ വിവരം അറിയിച്ചിട്ടും കർത്താവ് പോയില്ല, പക്ഷെ നാലാം ദിവസം അവൻ അവിടെ ചെന്നു. അവിടുന്ന് എനിക്കൊരു ദൂത് മനസ്സിലായി, എന്റെ കർത്താവ് നേരത്തെ വരുന്നവനല്ല, വളരെ താമസിക്കുകയുമില്ല. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത്തെ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ കൊടുങ്കാറ്റടിച്ചപ്പോൾ അവൻ വന്നില്ല, തണ്ട് വലിച്ച് കുഴഞ്ഞപ്പോൾ അവൻ വന്നില്ല, നിരാശയുടെ വാക്കുകൾ അവർ പറഞ്ഞു കാണും അപ്പോൾ യേശു വന്നില്ല. 1, 2, 3 യാമങ്ങളിലും എന്റെ യേശു വന്നില്ല, പക്ഷേ പടക് മുങ്ങുന്നതിന് മുൻപ് അവൻ വരും. പടക മുങ്ങുന്നതിന് മുന്നമേ അവൻ വരിക തന്നെ ചെയ്യും. അതിനാണ് കർത്താവിന്റെ സമയം എന്ന് പറയുന്നത്. ദൈവം തന്റെ സമയത്ത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ആമേൻ. മൂന്നാമത്തെ മെസ്സേജ്, കല്യാണ വീട്ടിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം കർത്താവിന്റെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. കാര്യം യേശുവിനോട് പറയണം. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് വചനം ദൂത് മനസ്സിലാകുന്നുണ്ട്? കല്യാണ വീട്ടിൽ മഹാന്മാർ പലർ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട് വന്നിട്ടുണ്ടായിരിക്കാം, മതത്തിന്റെ അധ്യക്ഷന്മാരോടെ ഉണ്ടായിരിക്കാം, പ്രഭുക്കന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രതിസന്ധി അവരോട് ആരോടും പറഞ്ഞതാ എഴുതിയിട്ടില്ല. കാര്യം അവർ യേശുവിനോട് മാത്രമാ പറഞ്ഞത്. അവിടെ ഇവിടെ നടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുടെ അടുക്കൽ നിന്റെ വേദന പങ്കുവച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി യോ ഇവിടെ ഒരു അദൃശ്യനായ ഒരുവൻ വന്നിട്ടുണ്ട്. എന്റെ ആത്മക്കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണുന്നു. ആ തങ്കപ്രാവൂടെ പറക്കുന്നുണ്ട്. നീ അവിടെയും ഇവിടെയും കാര്യം പറഞ്ഞ് വീണ്ടും നിരാശയിലേക്ക് പോകാതെ ഇന്ന് രാത്രി വാ തുറന്ന് യേശുവിനോട് നീ കാര്യം പറയണം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. സകലർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അത്യുന്നതനായ ദൈവത്തിനും മാനവ വംശത്തിനും ഇടിവിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ യേശു ക്രിസ്തു ആണെങ്കിൽ ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഏക മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു വല്ലാതൊരു മഹാപുരോഹിതൻ ഇല്ല, യേശു വല്ലാതൊരു മധ്യസ്ഥൻ ഇല്ല, യേശു വല്ലാതൊരു രക്ഷകൻ ഇല്ല, ഇവനല്ലാതെ ഒരു ആരാധ്യ പുരുഷനില്ല, ഇവനൊപ്പം പറയാൻ വേറെ ഒരാളുമില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോട് വേണം കാര്യം പറയാൻ. ഒരു കൊച്ചുദാഹരണം ഞാൻ അതിന് തിരുവെഴുത്തിൽ നിന്ന് സൂചിപ്പിക്കാം. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ് ബർത്തിമായുടെ വിടുതലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശു നടന്നു പോവുകയാണ്, തന്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ട്. ബർത്തിമായി ചോദിക്കുന്നു, എന്താണ് ഈ കേൾക്കുന്ന ആരവം, പതിവില്ലാത്ത ശബ്ദ കോലാഹലം? നിങ്ങൾക്കറിയാമോ ബർത്തിമായിയോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനാണ്, നസ്രയനായ യേശു ഇതുവഴിയായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബർത്തിമായി വിളിക്കുന്നത് യേശുവെ എന്നല്ല, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ഇതിലെ മഹാപുരോഹിതന്മാർ പോയിട്ടുണ്ട്, പുരോഹിതന്മാർ ഇതുവഴി പോയിട്ടുണ്ട്, ശാസ്ത്രിമാർ ഇതുവഴി പോയിട്ടുണ്ട്, പരീശന്മാർ ഇതുവഴി പോയിട്ടുണ്ട്. അവരോട് ആരോടും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ ബർത്തിമായി ചോദിക്കുന്നത്. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ബർത്തിമായിയോട് ആരാ പറഞ്ഞത് യേശു ദാവീദിന്റെ പുത്രനാണെന്ന്? അവൻ ജന്മനാ കുരുടനല്ലേ? അവൻ ന്യായപ്രമാണം വായിച്ചിട്ടില്ല, സങ്കീർത്തനം വായിച്ചിട്ടില്ല, പ്രവാചക പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. പിന്നെ ബർത്തിമായിക്ക് എങ്ങനെ മനസ്സിലായി നസറേനായ യേശുവ ദാവീദിന്റെ പുത്രനെന്ന്? ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം, വായിച്ചവർക്കും വായിച്ച് കേൾപ്പിച്ചവർക്കും വ്യാഖ്യാനിച്ച ശാസ്ത്രിമാർക്കും ഈ മർമ്മം മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ കുരുടനായിരുന്ന ബർത്തിമായിക്ക് മനസ്സിലായി, ഈ നടന്നു പോകുന്ന യേശുവാണ് ദാവീദിന്റെ പുത്രൻ. ഇതിനാ ദൈവിക വെളിപ്പാടെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് പിതാവേ ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആകയാൽ ഇന്ന് രാത്രി ജ്ഞാനി എന്നുള്ള ഭാവത്തോടെ, വിവേകി എന്ന ഭാവത്തോടെ ഈ യോഗത്തിൽ ആരും ഇരിക്കാതെ ഒരു ശിശു എന്ന ചിന്തയോടെ മനോഭാവത്തോടെ നമുക്ക് ഇരിക്കാം. അവർക്കാണ് ദൈവത്തിന് വെളിപ്പാട് ലഭിക്കുന്നത്. പിതാവേ നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഭർത്തിമായി ഉറക്ക വിളിച്ചു. കർത്താവിന്റെ ദാസനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലേക്ക് ചിന്ത വേഗം കടന്നു വന്നു. പലരും വന്ന് ഭർത്തിമായിയെ തടഞ്ഞു, വായടയ്ക്കണം, ശബ്ദമുണ്ടാക്കരുത്, ഇത് അരോചകമാണ്. പക്ഷെ ഭർത്തിമായി അതിന് തയ്യാറല്ല.
പ്രതിസന്ധി വർദ്ധിക്കും തോറും അവന്റെ മുഖം വാടുകയല്ല ചെയ്തത്, അവൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് കേൾക്കണമോ, അവന്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നപ്പോൾ യേശു നിന്നു. യേശു നിന്നു. അതിനുശേഷം കർത്താവ് പറയുക, അവനെ ഇങ്ങ് വിളിച്ചു കൊണ്ടുവരിക. എനിക്കെല്ലാം വിശദീകരിപ്പാൻ നേരമില്ല. ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ യേശുവിനോട് ചോദിക്കാം, ഗുരു ആരെയാണ് വിളിച്ചു കൊണ്ടുവരേണ്ടത്? അവിടെ കുരുടരും അനേകരുണ്ട്, പക്ഷപാത രോഗികളുണ്ട്, മറ്റു പ്രശ്നങ്ങളുള്ളവരുണ്ട്, നൂറുകണക്കിന് ആളുകൾ അവിടെയുണ്ട്. അതിൽ ആരെയാ വിളിക്കേണ്ടത്? കർത്താവ് പറയുന്ന അവനെ വിളിക്കണം. ആരെ? ആ ശബ്ദമുണ്ടാക്കിയവനെ വിളിക്കണം. സഭായോഗത്തിൽ 30 കൊല്ലം കൂടിയത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. എത്ര വർഷം PC NAC കോൺഫറൻസിൽ മുടങ്ങാതെ സംബന്ധിച്ചത് കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാകണമെന്നില്ല. പിന്നെ ആർക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? ഉച്ചത്തിൽ ലജ്ജ കൂടാതെ, അറപ്പ് കൂടാതെ, മടി കൂടാതെ ആരാണ് ഉറക്ക വിളിക്കുന്നത്? അവന് വേണ്ടിയാണ് ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത്. അവനെയാണ് വിളിച്ചു കൊണ്ടുവരേണ്ടത്. Praise the Lord. യേശുവിന്റെ നാമം ഉറക്ക വിളിക്കുവാൻ താല്പര്യമുള്ളവര് തങ്ങളുടെ വലങ്കരങ്ങൾ ഉയർത്തി യേശു എന്നൊന്ന് പറഞ്ഞാട്ട്. ഉറക്ക പറയാം, യേശു. അവന്റെ നാമം ഇവിടെ മുഴങ്ങി നിൽക്കട്ടെ. അവന്റെ നാമം വിളിക്കുന്നവർക്കാണ് വിടുതൽ. ഹല്ലേലൂയ. പറഞ്ഞു അവനെ വിളിച്ചിട്ടുണ്ടോ? അവനെ കൊണ്ടുവന്ന് യേശുവിന്റെ മുൻപിൽ നിർത്തി. നിങ്ങൾക്ക് ഭാവിക്കാൻ കഴിയുന്നുണ്ടോ? ബർത്തിമായുടെ അടുക്കൽ ചെന്ന് യേശു നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ബർത്തിമായുടെ ആ മനോഭാവം, അവനെ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് കണ്ണു കാണത്തില്ലല്ലോ, തപ്പിത്തപ്പിയുള്ള അവന്റെ ആ വരവ്, ഇതൊക്കെ മനസ്സിൽ കണ്ടേ. നമ്മൾ സഭായോഗത്തിൽ പോകുന്ന പോലെ അല്ല ഇവൻ ഇപ്പോ വരുന്നത്. പ്രൈസ് ദ ലോർഡ്. വാസ്തു സങ്കീർത്തനം വായിച്ചതിന്റെ ശേഷം പ്രബോധനം കൂടെ പറഞ്ഞ് നിർത്താറാകുമ്പോൾ കയറി വരുന്ന ആ രീതിയിൽ അല്ല ഇവൻ വരുന്നത്. അവന്റെ മുഖത്തൊരാവേശമുണ്ട്, അവന്റെ മുഖത്തൊരു പ്രസന്നതയുണ്ട്, അവൻ പ്രാപിക്കാനാ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. സമയം തികയ്ക്കാൻ പോകുകയല്ല അവൻ, താമസിച്ച് എന്ന് നേരത്തെ പോകുവാനായിട്ടല്ല അവൻ കടന്നു പോകുന്നത്. പാസ്റ്റർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനല്ല അവൻ കടന്നു പോകുന്നത്. ഇങ്ങനെ പ്രസംഗിക്കണം, ഇതുപോലെ പ്രസംഗിക്കണം, ഇന്ന സമയത്ത് നിർത്തിയിരിക്കണം എന്നൊക്കെ പറയാൻ അല്ല ഇവൻ പോകുന്നത്. ഇവൻ ആവേശത്തോടെ പോകുകയാണ്. ഇതെന്റെ വിടുതലിന്റെ ദിവസമാണ്, ഇതെന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്, ഇതെന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ഇന്ന് രാത്രി കോൺഫറൻസിന്റെ ഈ സമാപന രാത്രിയിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവമൈതലെ, ഇത് നിന്റെ രാത്രിയാണ്, ഇത് വിടുതലിന്റെ രാത്രിയാണ്, ഇത് സൗഖ്യത്തിന്റെ രാത്രിയാണ്, ഇത് അത്ഭുതത്തിന്റെ രാത്രിയാണ്, ഇത് ദൈവപ്രവർത്തിയുടെ രാത്രിയാണ്. യോ, ഇതെന്റെ രാത്രിയാണ്. അവനെ കൊണ്ടുവന്ന് യേശുവിനെ മുൻപിൽ നിർത്തി. യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവെ, അങ്ങേക്ക് അറിയരുതോ? എന്റെ മുഖത്തൊന്ന് നോക്കിയാൽ, അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ എന്തോ ആവശ്യമെന്ന്. ഇത് യേശുവിനും അറിയാം, നമ്മേക്കാൾ നന്നായി കർത്താവിനറിയാം. പക്ഷേ നിന്റെ അധരം കൊണ്ട്, നിന്റെ ഭാഷയിൽ, നിന്റെ വാക്കുകളിൽ നിന്റെ ആവശ്യം എന്താണെന്ന് നീ പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയാ. ഇന്ന് രാത്രി കോൺഫറൻസിൽ വന്ന് കൂടിയത് കൊണ്ടായില്ല. എന്താണ് നിന്റെ ആവശ്യമെന്ന് നിന്റെ ഭാഷയിൽ, നിന്റെ വാക്കുകളിൽ ലജ്ജ കൂടാതെ, മടി കൂടാതെ ഉറക്കെ പറയുക. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം നമുക്കായി നീട്ടപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാര്യം അവിടെയും ഇവിടെയും പറഞ്ഞു നടക്കാതെ യേശുവിനോട് പറയണം. മൂന്നാം നാളിൽ ഗലീലയിലെ കാനാവിലാണ് ഇത് സംഭവിച്ച ഗലീലയിലെ കാനാവിൽ നടന്ന അത്ഭുതത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നതെങ്കിൽ, നമ്മുടെ കോൺഫറൻസിന്റെ മൂന്നാം നാളിൽ ഈ രാത്രിയിൽ യേശുവിനോട് സംസാരിക്കാതെ ഒരാളും പിരിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൗഹൃദ സംഭാഷണം നടത്തി മണിക്കൂറുകൾ നാം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി യേശുവിനോട് സംസാരിച്ചിട്ട് എവിടെ നിൽക്കാവും? എനിക്ക് അവന്റെ ഒരു വാക്ക് കേൾക്കണം, എനിക്ക് അവന്റെ ഒരു വചനം വേണം, അവന്റെ കരം എന്നെ ഒന്ന് തൊടണം. ഇന്ന് രാത്രി എനിക്ക് ചേഞ്ച് ആവശ്യമാണ്. ഞാൻ എന്റെ ആവശ്യം അവനോട് തുറന്നു പറയുന്ന രാത്രിയാണ്. ഇതെന്റെ വിടുതലിന്റെ രാത്രിയാണ്. വിശ്വസിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, ആശ്രയിക്കുന്ന മുഴുവൻ ദൈവമക്കളും കരങ്ങൾ തട്ടിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തിട്ട് ഇന്ന് രാത്രി എനിക്കൊരു ശബ്ദം കേൾക്കണം, എന്റെ കർത്താവിനോട് സംസാരിക്കണം, അവൻ എന്നെ ഒന്ന് സ്പർശിക്കണം, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഞാൻ ലജ്ജ കൂടാതെ എന്റെ യേശുവിന്റെ നാമം വിളിക്കുകയാണ്. യോ എന്റെ കർത്താവിന്റെ സ്പർശനം ഈ രാത്രി എനിക്ക് ആവശ്യമെന്ന് ഉറക്കെ പറയുക. അവൻ നമ്മെ മറികടന്നു പോകുന്നവനല്ല, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശുവാണ്. ഹല്ലേലൂയാ.
ഈ തിരുവചന ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ചിന്ത, ആഗ്രഹിച്ച മറുപടി ഉടനെ ലഭിച്ചില്ല എങ്കിലും നിന്റെ പ്രതിസന്ധിയുടെ മേൽ അവനൊരു കൽപ്പന പുറപ്പെടുവിക്കും. ഹല്ലേലൂയാ. വിശുദ്ധ മറിയം ചെന്ന് കർത്താവിനോട് കാര്യം പറഞ്ഞെങ്കിലും യേശു വേണ്ടതുപോലെ പ്രതികരിച്ചില്ല. ഒരുപക്ഷെ മറിയ വിചാരിച്ചു കാണും ഇപ്പോൾ തന്നെ തന്റെ മകൻ ഒരു അത്ഭുതം ചെയ്ത് വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും. പക്ഷെ കർത്താവ് പറയുന്ന, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്ത്രീയെ എന്ന് യേശു വിളിച്ചത് കൊണ്ട് കർത്താവ് തന്റെ മാതാവിനെ ബഹുമാന സൂചകമായിട്ടല്ല സംബോധന ചെയ്തത് ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. കർത്താവായ യേശു സംസാരിച്ച എല്ലാ സന്ദർഭങ്ങളിലും വിശുദ്ധ മറിയത്തെ ബഹുമാനത്തോടുകൂടെ മാത്രമേ സംബോധന ചെയ്തിട്ടുള്ളൂ. മൂലഭാഷയിലെ പദം നേരിട്ട് തർജ്ജമ ചെയ്താൽ മഹതിയെ എന്നർത്ഥം വരുന്ന ഒരു പദമാണ് കർത്താവ് ഉപയോഗിച്ചത് എന്ന് വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. യേശു ഒരിക്കലും തന്റെ മാതാവിനെ ബഹുമാനമില്ലാതെ സംബോധന ചെയ്തിട്ടില്ല. കർത്താവ് പറയുന്നു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമുക്കിവിടെ എന്താണ് കാര്യം? ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? ആഗ്രഹിച്ച മറുപടി അല്ല ലഭിച്ചത്. 3 ദിവസം ഉപവസിച്ചു, അത് 7 ആയി, 21 ആയി, 40 ദിവസം ഉപവസിച്ചു, പ്രതീക്ഷിച്ചത് നടന്നില്ല. പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രൈസ് ദ ലോർഡ്. ഉപവാസം നിർത്തിക്കളയരുത്. നിരാശയുടെ വാക്കുകൾ പറയരുത്. നെഗറ്റീവ് ചിന്ത പറയരുത്. നീ എപ്പോഴും പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട് നിൽക്ക്. നിന്റെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ കേൾക്കാനാ സാത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിന്റെ അധരങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ വചനം കേൾക്കാനാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രി ഉറക്കെ പ്രത്യാശയുടെ വചനം പറ, വിശ്വാസത്തിന്റെ വചനം പറ. അടുത്തിരിക്കുന്ന ആള് ബലഹീനനാണെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഒന്ന് ബലപ്പെടുത്തിക്കേ. അടുത്തിരിക്കുന്ന ആള് രോഗിയാണെങ്കിൽ ആ ആളിനെ ഒന്ന് ശക്തീകരിക്കുവാൻ നിങ്ങളുടെ വാക്കുകൾ പ്രയോജനപ്പെടട്ടെ. ആഗ്രഹിച്ച മറുപടി ഉടനെ ലഭിച്ചില്ലെങ്കിലും അവൻ ഒരു കൽപ്പന തക്ക സമയത്ത് പുറപ്പെടുവിക്കും. എത്ര പേർക്ക് അനുഭവമുണ്ട്? പോരാ പോരാ, അനുഭവമുള്ളവർ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാ പോരാ. ഹല്ലേലൂയാ. അവൻ കൽപ്പന പുറപ്പെടുവിക്കും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അവർ തർക്കിക്കുന്ന വിഷയം എന്താണെന്ന് നമുക്കറിയാം. അവരോട് ചേർന്ന് യേശു നടന്നു, പക്ഷെ യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? അവർ അല്പം പരുഷ സ്വഭാവത്ത് വാക്കുകളാണ് ഉച്ചരിച്ചത്. യെരുശലേമിൽ വന്നു പാർക്കുന്ന പരദേശികളിൽ നീ ഒരുവൻ മാത്രം സംഭവിച്ചതൊന്നും അറിഞ്ഞില്ലയോ? അതിന്റെ ശേഷം സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയതും കർത്താവിനെ കണ്ടില്ല, അവൻ ഉയർത്തു എന്നും ഒക്കെ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ പരിഭ്രമിപ്പിച്ചു എന്ന വാർത്തകളൊക്കെ അവർ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് സംഭാഷിക്കാൻ തുടങ്ങി. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതവാ, മോശയുടെ നയപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എല്ലാം തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തുവാൻ തുടങ്ങി. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവജനത്തിന്റെ ഹൃദയത്തിനൊരു ജ്വലനം ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ ജ്വലനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളുടെ നാവുകൾ ചലിക്കാൻ തുടങ്ങും. അകത്തൊരു കത്തൽ ഉണ്ടാകുമ്പോഴാണ് നാവുകൾ ചലിക്കുന്നത്. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഇതാ സന്ധ്യയാകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങി. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അതാണ് നമ്മുടെ ചിന്താവിഷയം. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു എന്ന് പറഞ്ഞാൽ പോകാനല്ല, എന്നാ പോകുന്ന ഭാവമാണ് കാണിച്ചത്. പ്രൈസ് ദ ലോർഡ്. എന്തിനാ ഈ ഭാവം കാണിക്കുന്നതെന്ന് അറിയാമോ? അഥവാ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 7, 21, 40 ഒക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടാനായിട്ടല്ല അവൻ മുന്നോട്ട് വിട്ടുപോകുന്ന, മറികടന്നു പോകുന്ന, ഉത്തരം പറയാതെ പോകുന്ന ഒരു ഭാവം കാണിക്കുന്നത് നിന്റെ പ്രതികരണം അറിയേണ്ടതിന് വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അവൻ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ,
എന്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ലല്ലോ, വിടുതൽ സംഭവിക്കുന്നില്ലല്ലോ, കർത്താവ് എന്നെ മറന്നുപോയോ, അവൻ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ സുഹൃത്തേ, അതൊരു ഭാവം മാത്രമാണ്. അവൻ നിന്നെ മറികടന്നു പോകയില്ല. നിന്റെ പ്രതികരണം അറിയാൻ ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർ ഉടനെ പറയുകയാ, അതായത് ഈ എമ്മൗസിലേക്ക് പോയ കക്ഷികൾ, അവർ ഉടനെ യേശുവിനോട് പറഞ്ഞു, ഗുരു, സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ട് വ്യാപരിക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ പാർക്കണം. അവിടെ എഴുതിയിരിക്കുന്ന യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ഹല്ലേലൂയ. ഇരുട്ട് വ്യാപരിക്കുന്നെന്ന് തോന്നുന്നുവോ? സൂര്യൻ അസ്തമിക്കുന്നെന്ന് തോന്നുന്നുവോ? കാര്യങ്ങളെല്ലാം പ്രതികൂലമാണെന്ന് തോന്നുന്നുവോ? ആശയ്ക്കൊരു വകയും ഇല്ലെന്നാണോ പറയുന്നത്? ഇന്ന് രാത്രി ഉറക്കെ യേശുവിനോട് പറ, ഗുരു, ഇരുട്ട് വ്യാപരിക്കുന്നു, നീ എന്നോടുകൂടെ പാർത്തേ മതിയാകൂ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. ആഗ്രഹിച്ച മറുപടി ഉടനെ ലഭിച്ചില്ലെന്നോർത്ത് നിരാശപ്പെടരുത്. പിറകെ ഒരു കൽപ്പന വരും. യേശു കൽപ്പിച്ചു, ആ പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പി. അവർ വെള്ളം കോരി നിറച്ചു. അത് കൊണ്ട് കോരിക്കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇവർക്ക് വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാം യേശുവിനോട്. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കേണ്ട സമയം കഴിഞ്ഞു. വിരുന്നുകാർ മുഴുവൻ കൈകാലുകൾ ശുദ്ധി വരുത്തി വിരുന്നുശാലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ വെള്ളം കോരി നിറയ്ക്കേണ്ട ആവശ്യമില്ല. അല്ല, പച്ചവെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ അങ്ങ് കൽപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ അവർ ചോദ്യം ചെയ്തില്ല, അവർ സംശയിച്ചില്ല, അവർ അറച്ചു നിന്നില്ല. യേശു പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളുടെ ദൂത് പറയാം, നിങ്ങളും നിങ്ങളുടെ അത്ഭുതവും തമ്മിലുള്ള അകലം 100 മൈലല്ല, അനുസരണത്തിന്റെ അകലമാണ്. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന, അവന്റെ വാഗ്ദത്തങ്ങൾ, അവന്റെ സന്നിധിയിലെടുത്തിരിക്ക തീരുമാനങ്ങൾ അനുസരിപ്പാൻ തയ്യാറാകും? അനുസരണത്തിന്റെ അകലത്തിലാണ് നിങ്ങളുടെ അത്ഭുതം കാത്തു നിൽക്കുന്നത്. സ്തോത്രം. വെള്ളം കോരിയവർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ ഇത് എവിടെ നിന്നാണെന്ന്. യേശുവിനും അറിയാം, വേറെ ആർക്കും മനസ്സിലായില്ല. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സന്ദേശം, ദൈവം ഒരനുഗ്രഹം നിങ്ങൾക്ക് തരുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് ലോകം അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ലോകത്തിലെ ഒരു മനുഷ്യനും ഊഹിക്കുന്നതിനപ്പുറത്തായി നമ്മെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള വിശ്വസ്തനായ പിതാവിനെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ തീരത്ത് മോശയും ഇസ്രയേൽ മക്കളും വന്ന് നിൽക്കുന്നു. പെസഹയും ചോരത്തളിയും ആചരിച്ചവരാണ് ഇവർ. കൽപ്പന അനുസരിച്ച് പുറപ്പെട്ടവരാണ്. ആവേശത്തോടെയാ പുറപ്പെട്ടത്, പക്ഷെ ഇപ്പോൾ പിറുപിറുപ്പാ. തീഷ്ണതയോടെയാ പുറപ്പെട്ടത്, ഇപ്പോൾ കലഹമാ. വളരെ ഉത്സാഹത്തോടെ മുഖപ്രസന്നതയോടെയാ പുറപ്പെട്ടത്, ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് വിഷാദമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? മുൻപിൽ ചെങ്കടൽ, ഇരുവശങ്ങളിലും പർവ്വതം, പിറകിൽ ഭരവൂനും സൈന്യവും. പ്രൈസ് ദ ലോർഡ്. ഒറ്റയ്ക്കൊരു മനുഷ്യൻ മോശ യഹോവയുടെ സന്നിധിയിൽ വീണുകിടന്നു, ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. എങ്ങനെ മനസ്സിലാകും? യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്നു, മോശേ, നീ എന്നോട് ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുന്നത് എന്ത്? മിസ്രീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം പറയുന്നു, ഫറവോൻ ഊഴിയ വേല ചെയ്ത് അവിടെ അവസാനിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. നീ എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? പിറുപിറുക്കുന്നവരുടെയും കലഹിക്കുന്നവരുടെയും മത്സരിക്കുന്നവരുടെയും നടുവിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ വീണുകിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് ഞാൻ ആ ഭാഗത്തുനിന്നൊരു ദൂതു പറയാം, ജനങ്ങൾ പ്രതികരിക്കുന്ന നിലയിൽ തിരിച്ചു പ്രതികരിക്കുവാൻ ഒരു ദൈവദാസന് അവകാശമില്ല. മനസ്സിലായവർക്ക് അർത്ഥം ഒരു സ്തോത്രം ചെയ്താട്ടെ. ജനങ്ങൾ ഏത് നിലയിൽ പ്രതികരിക്കുന്നുവോ അതേ നിലയിൽ തിരിച്ചു പ്രതികരിപ്പാൻ നമുക്ക് അവകാശമില്ല. നാം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ വീണുകിടക്കുക. ഹല്ലേലൂയ. മത്സരിച്ചവരും കലഹിച്ചവരും പിറുപിറുത്തവരും ഫറവോന്റെ ശബ്ദം കേട്ടു, ഫറവോന്റെ കുതിരയുടെ കുളമ്പടി നാദം കേട്ടു, ഫറവോന്റെ സൈന്യത്തിന്റെ ആരവം കേട്ടു. ഭയത്തിൽ നിന്ന് അവർ ഭയത്തിലേക്ക് താഴുവാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥിച്ച മോശ യഹോവയുടെ ശബ്ദം കേട്ടു. മറ്റൊരു ദൂതൂടെ ഞാൻ അവിടെ പറയട്ടെ, ഈ മത്സരിച്ച കലഹിച്ച പിറുപിറുത്തവരിൽ രണ്ടു പേരൊഴികെ കനാൻ നാട്ടിൽ ആരും പ്രവേശിച്ചില്ല. മത്സരികൾക്കും അവിശ്വാസികൾക്കും അഭിഷക്തന്മാരുടെ നേരെ കൊമ്പുയർത്തുകയും ചെയ്യുന്ന ഒരുവനും വാഗ്ദത്ത നാട്ടിൽ അവകാശമില്ല. യഹോവയെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, അവന്റെ ദാസന്മാരെ അനുസരിക്കുക. ഒരു മത്സരിയും കനാനിൽ പ്രവേശിച്ചില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ യേശു ചെന്നു. ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് പരിഹസിക്കുക. യേശു പറഞ്ഞു, അവൾ ഉറങ്ങുന്നു, അവൾ എഴുന്നേൽക്കും. അപ്പോഴും പരിഹാസികൾ പരിഹസിച്ചു. പക്ഷെ കർത്താവ് ആ വീട്ടിൽ പ്രവേശിച്ചില്ല. യേശു എപ്പോഴാ വീട്ടിൽ പ്രവേശിച്ചെന്നറിയാമോ? പരിഹാസികളെ പുറത്താക്കിയപ്പോഴാ. അകത്ത് നിൽക്കുന്നവരെ പുറത്താക്കുക. അവരെ പുറത്താക്കിയ ശേഷം യേശു അകത്ത് കയറി. പല സഭകളിൽ നിന്നും തങ്ക പ്രാവ് പറന്നുപോയി. കേവലം ഒരു ചടങ്ങായി ആരാധനകളും കൂട്ടങ്ങളും നടക്കുമ്പോൾ നമ്മുടെ കോൺഫറൻസിന്റെ സമാപന രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, പരിഹാസികളെയും മത്സരികളെയും പുറത്താക്കി കളയുക. ഹല്ലേലൂയാ! വിശ്വാസമുള്ളവർ അകത്ത് പ്രവേശിക്കട്ടെ, മരിച്ചവൻ ഉയർക്കാൻ പോകുകയാണ്. ആമേൻ. യേശു മോശ ചെങ്കടലിന്റെ തീരത്ത് വീണുകിടന്ന് പ്രാർത്ഥിച്ച ശേഷം തനെണീറ്റു ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുകയാണ്. മോശ അത് എങ്ങനാ, എവിടെ നിന്ന? പിറകിൽ എതിരാളി, ഇരുവശങ്ങളിൽ പർവ്വതം, മുൻപിൽ ചെങ്കടൽ, എവിടെ നിന്ന് അത്ഭുതം? മോശയ്ക്ക് ഇത്രേ പറയാൻ അറിയത്തുള്ളൂ, എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എന്റെ കർത്താവിനോട് സംസാരിച്ചു, ഇന്നൊരത്ഭുതം നടക്കുമെന്ന്. നിന്റെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ മാറ്റിവെച്ചിട്ട്, സർവകലാശാലയിൽ പഠിച്ച തിയറികൾ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഉറക്കെ പറ, യഹോവ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയാ! മോശയ്ക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ദൈവം പ്രവർത്തിക്കും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ശേഷം മോശ ജനത്തെ ധൈര്യപ്പെടുത്തി. മോശ ധൈര്യത്തിന്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ല ഈ ചെങ്കടലിന്റെ അടിയിൽ ഒരു ഉണങ്ങിയ രാജവീതി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുന്ന് ആത്മാവിനോട് സംസാരിച്ച ചിന്ത ഞാൻ പറയാം, നീ അറിയാത്ത ഒരു വഴിയാ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? നീ അറിയാത്ത ഒരു വഴിയാ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കരങ്ങൾ അടിച്ചവന് മഹത്വം കൊടുത്താട്ട്, നാം അറിയാത്ത ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു വഴിയുണ്ടെന്ന്. അരമ്പരാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്നവൻ പറയുന്നത്, എന്നെ അവിടെ കൊണ്ടാക്കാൻ ആരുമില്ല, ന്യായപ്രമാണത്തിന്റെ നിസ്സഹായത. മറ്റൊരു ചിന്ത, എനിക്കൊരു സഹായിയിൽ ഒരു സ്പോൺസർ ഇല്ലെന്നാ അവൻ പറയുന്നത്. രണ്ടാമതവൻ പറയുന്നത്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ തടസ്സം ഈ മുമ്പിൽ നിൽക്കുന്നവരാ. എനിക്ക് മുമ്പേ വേറെ ചിലരെടുത്ത് ചാടുന്നു. അവൻ മുമ്പിൽ നിൽക്കുന്നവരെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ അവൻ അന്നുവരെ കണ്ട ഒരു മാർഗമല്ലായിരുന്നു കർത്താവിന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ മരുന്നതും കുളം കലങ്ങുന്നതും രോഗി അതിൽ ചാടുന്നതും സൗഖ്യം പ്രാപിക്കുന്നത് അവൻ കണ്ടിട്ടുള്ളൂ. നീ കണ്ടതിന് വിപരീതമായി, നീ പരിചയിച്ചതിന് വ്യത്യസ്തമായി, നീ മനസ്സിലാക്കിയിരിക്കുന്നതിന് വ്യത്യസ്തമായി അവന്റെ മക്കളൊരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നീ അറിയാത്ത ഒരു വഴിയാണ് ദൈവം കരുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. മോശ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല തമ്പുരാൻ ഈ ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുമെന്ന്. കാരണം അങ്ങനെ ഒരു സംഭവം അതുവരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ മോശ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ചെങ്കടലിനെ വിഭജിച്ച് ദൈവം തങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകുമെന്ന്. അങ്ങനെയെങ്കിൽ അവിടെയും നമുക്കൊരു ദൂതുണ്ട്, നീ ചിന്തിക്കാത്ത മാർഗമാ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്. അനുഭവമുള്ള വിശ്വാസമുള്ള ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ഊനമില്ലാത്ത ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമക്കളെ. ഒന്നും കൂടി ആർപ്പോടെ, അറിയാത്ത വഴി ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം, ചിന്തിക്കാത്ത പാതി ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മാർഗം തുറക്കുന്ന എന്റെ കർത്താവിന് സ്തോത്രം. ഏവന് സാധ്യമായതൊന്നുമില്ല. ആമേൻ. പക്ഷെ മോശ വഴി കാണുന്നില്ല. തവേ ഹോവേ, വഴി എവിടാ? വെള്ളം കയറി മൂടിക്കിടക്കുക. മോശ എത്ര ശ്രമിച്ചിട്ടും ആ വഴി കാണുന്നില്ല, അത് വെള്ളം കയറി മൂടിക്കിടക്കുക. ഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ ഞാൻ നിന്റെ കയ്യിൽ തന്ന വടി എന്തിയേ? വടിയെടുക്ക്. പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് വടിയെടുത്ത്, വടിയെടുത്ത് ചെങ്കടലിനെ വിഭജിക്കാനാ പറഞ്ഞു. ഇതുവരെ നീ പ്രാർത്ഥിക്കുകയായിരുന്നു, എന്നാൽ ഇനി നീ ചെയ്യേണ്ടത് അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ഇതുവരെ നീ ഉപവസിക്കുകയായിരുന്നു, എന്നാൽ കോൺഫറൻസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നീ അധികാരത്തിന്റെ ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്. നീ വടിയെടുത്ത് നിന്നെ തടസ്സപ്പെടുത്തുന്ന ചെങ്കടലിനെ വിഭജിക്കുക. മോശ വടിയെടുത്ത് ചെങ്കടലിനെ വിഭജിച്ചു. ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. എന്നാൽ ഈ വഴി കാണാതെ വണ്ണം വെള്ളം അതിനെ അടച്ചു വെച്ചിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിടുതലിന്റെ മാർഗം, അനുഗ്രഹത്തിന്റെ വഴികൾ നീ ഇന്ന് വരെ കാണാത്തത് കൊണ്ടാ പെറുപെറുക്കുന്നത്, ഇന്ന് വരെ കാണാത്തത് കൊണ്ടാ അവിശ്വസിക്കുന്നത്, അത് വെള്ളം അടച്ചിട്ടിരിക്കുക. വെള്ളം അടച്ചു വെച്ചിരിക്കുക. സംശയം, അവിശ്വാസം, പിറപിറപ്പ്, കലഹം, അവലാതി, വിശുദ്ധിയില്ലായ്മ, വിശ്വാസമില്ലായ്മ, സ്നേഹമില്ലായ്മ, ഐക്യതയില്ലായ്മ, ഇതാ നിന്റെ വഴിയെ അടച്ചു വെച്ചിരിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ എഴുന്നേൽക്ക്, ഇരട്ടി ശക്തി പ്രാപിച്ചെഴുന്നേൽക്ക്. വഴി അടച്ചു വച്ചിരിക്കുന്ന ആ വെള്ളത്തോട് മാറി പോകുവാൻ കൽപ്പിക്കുക. അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുക. ആമേൻ. ദൈവം ഒരു വഴി തുറക്കുമ്പോൾ അത് എവിടെ നിന്ന് എങ്ങനെയെന്ന് ലോകം അറിയുന്നില്ല, അറിയത്തില്ല. ചിന്തിക്കാത്ത വഴി, പ്രതീക്ഷിക്കാത്ത മാർഗം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാർഗം, പ്രൈസ് ദ ലോർഡ്, നിന്റെ ബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത മാർഗം കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുന്നവനാണ്. വിശ്വാസമുള്ളവരെല്ലാവരും കൂടെ ഒന്നും കൂടെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലത്തെ ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇരുന്നു വാഴി വീട്ടുടയവനെ, മണവാളനെ വിളിച്ചു. മണവാളനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ആദ്യം ശ്രേഷ്ഠമായതും പിന്നീട് ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്, നീ എന്താ ഇങ്ങനെ ചെയ്തത്? ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ദൂത്, എല്ലാവരും തരുന്നത് പോലെ അല്ല കർത്താവ് നിനക്ക് തരും. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ അപ്പക്കണ്ണം തരാനായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്റെ ദൈവം നിനക്ക് തരുമ്പോൾ അവൻ സമൃദ്ധിയായി തരുന്നവനാണ്. എല്ലാവരും തരുന്നത് പോലെ അല്ല അവൻ തരുമ്പോൾ സമൃദ്ധമായി തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ചിക്കൻ ഫീഡ് കൊടുക്കുമ്പോൾ ദൈവം ലയൺ ഫീഡാ തരുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, നാട്ടിൽ കോഴിയെ വളർത്തുന്നവർ ഒരു ചാക്ക് ഗോതമ്പ് അതിന്റെ ചാക്കിന്റെ കുത്ത് പൊട്ടിച്ചങ്ങോട്ടിട്ട് കൊടുക്കാറില്ല. അമ്മ ഒരു പിടി ഗോതമ്പ് വാരി ബാ 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 എന്ന് കോഴിയെ വിളിച്ചിട്ട് വിതറുകയാണ്. 30 പ്രാവശ്യം കൊത്തിയെങ്കിലേ 3 ഗോതമ്പ് മണി അതിന്റെ ചുണ്ടിൽ ലഭിക്കുകയുള്ളൂ. മനുഷ്യൻ ചിക്കൻ ഫീഡ് തരത്തുള്ളൂ, എന്നാൽ ദൈവം നിനക്ക് തരുമ്പോൾ ലയൺ ഫീഡ് തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മുമ്പേ ദൈവത്തിന്റെ ദാസന്മാരോട് ഓർപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് നിങ്ങൾ കടന്നു വന്നു, സർവശക്തനായ ദൈവം നടത്തിയ വഴികൾ ഓർത്താൽ ഈ കോൺഫറൻസിന്റെ സമാപന സമയം നൃത്തം ചെയ്ത് അവനെ ആരാധിച്ചിട്ടേ പോകാവൂ. എല്ലാവരും തരുന്നത് പോലെയല്ല എന്റെ കർത്താവ് എനിക്ക് നൽകിയത്, എന്റെ തലമുറയ്ക്ക് നൽകിയത്. എല്ലാവർക്കും കൊടുക്കുന്നത് പോലെയല്ല എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. എല്ലാവരും തരുന്നത് പോലെയല്ല അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത്. ലാസ്റ്റ് ചിന്ത, ഏറ്റവും ഒടുവിലത്തെ ചിന്ത, ഈ അത്ഭുതം ചെയ്തത് എന്തിനായിരുന്നു? രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, അവന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനായിരുന്നു. രണ്ട്, എന്റെ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിനായി. ഈ കോൺഫറൻസ് കർത്താവിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്, ഈ കോൺഫറൻസ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന്. യേശു ചെയ്ത ഓരോ അടയാളവും ഓരോ അത്ഭുതവും നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിനും അവന്റെ നാമം മഹത്വപ്പെടേണ്ടതിനും ആയിരിക്കട്ടെ. അവന്റെ നാമം മഹത്വപ്പെടേണ്ടതിനും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നും കൂടെ കർത്താവിനൊരു ഹല്ലേലൂയ പറയാമോ? ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.